ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. സമ്പൂർണ്ണ ആരോഗ്യത്തിനും ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം പ്രതിരോധിക്കുന്നതിനും ധ്യാനം ഒരു മികച്ച മാർഗമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഉച്ചസ്ഥായിയിൽ. കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ അമിത്ഷാ കോഴിക്കോട്ടും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇടുക്കിയിലും സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി തിരുവനന്തപുരത്തും പ്രചാരണത്തിൽ. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടെ ഇറാനിൽ കുടുങ്ങിപ്പോയ 345 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ സുരക്ഷിതമായി ചെന്നൈയിലെത്തിച്ചു. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി ഇന്ന് ഈസ്റ്റർ. അന്താരാഷ്ട്ര ഷിപ്പിംഗ് മേഖലയിലേക്കുള്ള ഇന്ത്യയുടെ കടന്നുവരവിനെ അനുസ്മരിച്ച് ഇന്ന് ദേശീയ സമുദ്രദിനം. ബാങ്കോക്കിൽ നടന്ന ലോക ആർച്ചറി പാരാ സീരീസിൽ ഇന്ത്യയുടെ പായൽ നാഗിന് സ്വർണം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം 3 ദിവസം കൂടി ചേരും. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം നൽകുന്നത് ലക്ഷ്യമിട്ട് 2023 പാസാക്കിയ നിയമം 2029 മുതൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സമ്മേളനം നീട്ടിയത്. ഈ മാസം 16, 17, 18 തീയതികളിലാണ് പാർലമെന്റ് വീണ്ടും സമ്മേളിക്കുക. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രിയും ബി ജെ പി മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലെ കുച്ച്ബെഹാറിൽ എത്തും. കുച്ച്ബെഹാർ റാസ്മേള മൈതാനത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഉച്ചസ്ഥായിയിൽ. 140 നിയോജക മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തും വോട്ടർമാരെ നേരിട്ട് കണ്ടും പ്രചാരണത്തിൽ സജീവമാണ്. കേന്ദ്ര ധനമന്ത്രിയും ബി ജെ പി നേതാവുമായ നിർമ്മലാ സീതാരാമൻ ഇന്ന് തൃശൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ പ്രചാരണ പരിപാടികളിൽ സംസാരിക്കും. സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി ഇന്ന് തിരുവനന്തപുരത്ത് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ഇന്ന് ഇടുക്കിയിലും കൊല്ലത്തും പ്രചാരണം നടത്തും. പരസ്യപ്രചാരണം അവസാനിക്കാൻ 2 ദിവസം കൂടി ശേഷിക്കെ ദേശീയ നേതാക്കളും താരപ്രചാരകരും സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബി ജെ പി മുതിർന്ന നേതാവുമായ അമിത്ഷാ ഇന്ന് കോഴിക്കോട് ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തി. കുന്നത്തുനാടും കാട്ടാക്കടയിലും നടക്കുന്ന തെരഞ്ഞെടുപ്പ് പരിപാടികളിലും സംബന്ധിക്കും. കോൺഗ്രസ് നേതാവ് പ്രിയങ്കാഗാന്ധി നാളെ കോഴിക്കോട് പ്രചാരണത്തിലെത്തും. സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടും ജില്ലയിൽ പ്രചാരണത്തിൽ സജീവമായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുടെ ഭാഗമായാണ് ബേപ്പൂർ നിയോജകമണ്ഡലത്തിൽ റോഡ് ഷോ നടത്തിയത്. മാത്തോട്ടം വിജയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ നടുവട്ടം പാൽ കമ്പനിക്ക് സമീപം സമാപിച്ചു. യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും ഇന്ന് കോഴിക്കോട് ജില്ലയിൽ പര്യടനം നടത്തും. ഉച്ചയ്ക്ക് ശേഷം ഓർക്കാട്ടിരിയിലാണ് ആദ്യ സമ്മേളനം നടക്കുക. തുടർന്ന് കുറ്റ്യാടി മണ്ഡലത്തിലെ വേളം പള്ളിയെത്തും. വൈകിട്ട് കോഴിക്കോട് നഗരത്തിലും പ്രകടനമുണ്ട്. സി പി എം മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടും ഇന്നലെ ജില്ലയിൽ വിവിധ പരിപാടികളിൽ സംബന്ധിച്ചു.
കേരളത്തിൽ 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കുമായുള്ള ഹോം വോട്ടിംഗിൽ ഇന്നലെ വൈകിട്ട് 7 മണിവരെ 220,000 പേർ വോട്ട് രേഖപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഇവരിൽ 145,000 പേർ 85 വയസ്സിന് മേൽ പ്രായമുള്ളവരും 60,000 പേർ ഭിന്നശേഷിക്കാരുമാണ്. കേരളത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന മാഹി മണ്ഡലത്തിൽ പ്രചാരണം ശക്തമാക്കി സ്ഥാനാർത്ഥികൾ. കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലെ നിയമസഭാ മണ്ഡലമായ മാഹി കേരളത്തിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. 14,049 പുരുഷന്മാരും 16,188 സ്ത്രീ വോട്ടർമാരും ഉൾപ്പെടെ ആകെ 30,237 വോട്ടർമാരാണ് മാഹിയിലുള്ളത്. തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. ഡി എം കെ സഖ്യകക്ഷിയായ വി സി കെയുടെ അധ്യക്ഷൻ തിരുമാവളവൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നറിയിച്ചു. കാട്ടുമനാർ കോവിലിൽ ഇദ്ദേഹം നേരത്തെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്നു. ഡി എം കെ നേതാവും മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിൻ വിരുദനഗറിൽ തെരഞ്ഞെടുപ്പ് യോഗത്തെ അഭിസംബോധന ചെയ്തു. കേന്ദ്രസഹമന്ത്രിയും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ എൽ മുരുകൻ അവിനാശി മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുത്തു. മുൻ ഉപപ്രധാനമന്ത്രി ബാബു ജഗജീവൻ റാമിന്റെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രണാമം അർപ്പിച്ചു. സാമൂഹിക നീതിക്കായി ജീവിതം സമർപ്പിച്ച വ്യക്തിയായിരുന്നു ബാബു ജഗജീവൻ റാമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ന് ദേശീയ സമുദ്രദിനം. 1919 ഏപ്രിൽ 5 മുംബൈയിൽ നിന്ന് ലണ്ടനിലേക്ക് യാത്ര തിരിച്ച ഇന്ത്യയുടെ ആദ്യത്തെ കപ്പലായ എസ് എസ് ലോയൽറ്റിയുടെ ചരിത്രപരമായ യാത്രയുടെ സ്മരണാർത്ഥമാണ് ദേശീയ സമുദ്രദിനം ആഘോഷിക്കുന്നത്. അന്താരാഷ്ട്ര ഷിപ്പിംഗ് മേഖലയിലേക്കുള്ള ഇന്ത്യയുടെ കടന്നുവരവിനെ അടയാളപ്പെടുത്തിയ ഈ സുപ്രധാന സംഭവം രാജ്യത്തിന്റെ അഭിമാനകരമായ സമുദ്രയാത്രയ്ക്ക് അടിത്തറപാകി. ദേശീയ സമുദ്ര ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തെ സമുദ്രമേഖലയിലെ പ്രവർത്തകർക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആശംസകൾ നേർന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
കുരിശുമരണത്തിന്റെ മൂന്നാം നാൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന്റെ സ്മരണയിൽ ഇന്ന് ഈസ്റ്റർ. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ തന്റെ ആദ്യ ഈസ്റ്റർ ജാഗ്രതാ ശുശ്രൂഷയോടെ ലിയോ 14-ാമൻ മാർപ്പാപ്പ ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടു. ലോകമെമ്പാടും നടക്കുന്ന സംഘർഷങ്ങളിൽ മനുഷ്യർ തകർന്നു പോകരുതെന്ന് മാർപ്പാപ്പ ഈസ്റ്റർ സന്ദേശത്തിൽ പറഞ്ഞു. ഈസ്റ്ററിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ദേവാലയങ്ങളിലും പാതിര കുർബാനകളും പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളും നടന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ്, ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ ജനങ്ങൾക്ക് ഈസ്റ്റർ ആശംസ നേർന്നു. സമ്പൂർണ ആരോഗ്യത്തിനും ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം ഉൾപ്പെടെയുള്ള സാമൂഹിക വെല്ലുവിളികളെ പ്രതിരോധിക്കുന്നതിനും ധ്യാനം ഒരു പ്രധാന മാർഗമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ നടന്ന ആഗോള ധ്യാന നേതൃസംഗമത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരി ഉപയോഗം നിരുത്സാഹപ്പെടുത്തുന്നതിലും ആരോഗ്യകരമായ സമൂഹത്തെ വാർത്തെടുക്കുന്നതിലും ബോധവൽക്കരണവും ധ്യാന പരിപാടികളും വലിയ പങ്കുവഹിക്കുമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു.
മെഡിറ്റേഷൻ ഈസ് വാട്ട് ടു മീ ഇറ്റ് ഗിവ്സ് യു ലോട്ട് ഓഫ് അബ്സർവിംഗ് കപ്പാസിറ്റി. ഇറ്റ് കീപ്സ് യു ഓൾവേസ് ഫ്രഷ് മൈൻഡ് ടു ലിസൺ ടു അതേഴ്സ് ടു ടേക്ക് ഓൾ ദ പോസിറ്റീവ് തിങ്സ് ഫ്രം അതേഴ്സ് ആൻഡ് അവർ ലൈഫ് സ്റ്റൈൽ ഹാസ് ബീൻ ഡിസൈൻഡ് ഇൻ ദിസ് പാർട്ട് ഓഫ് ദ വേൾഡ് ഇൻ ദ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദ വേൾഡ്
ബാങ്കോക്കിൽ നടന്ന വേൾഡ് ആർച്ചറി പാരാ സീരീസിൽ ഇന്ത്യയുടെ കൌമാര താരം പായൽ നാഗ് സ്വർണം നേടി. കൌണ്ടലെസ് വുമൺസ് കോമ്പൌണ്ട് ഫൈനലിൽ ലോക ഒന്നാം നമ്പർ താരം ശീതൽ ദേവിയെ പരാജയപ്പെടുത്തിയാണ് കൈകളില്ലാത്ത പായൽ നാഗിന്റെ ശ്രദ്ധേയ നേട്ടം. IPL ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. ഉച്ചയ്ക്ക് ശേഷം 3:30 ഹൈദരാബാദിൽ നടക്കുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. രാത്രി 7:30 ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ചെന്നൈ സൂപ്പർ കിങ്സുമായി ഏറ്റുമുട്ടും. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടെ ഇറാനിൽ കുടുങ്ങിപ്പോയ 345 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ അർമേനിയ വഴി സുരക്ഷിതമായി ഇന്നലെ ചെന്നൈയിലെത്തി. സംഘർഷബാധിത പ്രദേശങ്ങളിലുള്ള ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളെ തിരിച്ചെത്തിക്കാനും സുരക്ഷിത യാത്രയ്ക്കും സഹായിച്ച അർമേനിയൻ സർക്കാരിനും അർമേനിയൻ വിദേശകാര്യമന്ത്രിക്കും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നന്ദി അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം ശമനമില്ലാതെ തുടരുന്നു. ഇറാനിലെ ബുഷേർ ആണവോർജ നിലയത്തിന് നേർക്കുണ്ടായ മിസൈൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ആക്രമണത്തെ തുടർന്ന് വികിരണ അളവിൽ മാറ്റമില്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അറിയിച്ചു. ആണവോർജ നിലയങ്ങളിൽ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കണമെന്നും ഏജൻസി നിർദ്ദേശിച്ചു. അതേസമയം ഇറാന് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളോട് ലോകരാജ്യങ്ങൾ മുഖം തിരിക്കുകയാണെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി പ്രതികരിച്ചു. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം നീക്കുന്നതുമായി ബന്ധപ്പെട്ട ഇറാന് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഇറാൻ തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിച്ചില്ലെങ്കിൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ട്രംപ് വ്യക്തമാക്കി. ഇറാൻ വെടിവച്ചിട്ട US യുദ്ധവിമാനത്തിൽ നിന്ന് കാണാതായ രണ്ടാമത്തെ വൈമാനികനെ രക്ഷപ്പെടുത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. രണ്ട് ജീവനക്കാരുണ്ടായിരുന്ന US F-15 സ്ട്രൈക്ക് ഈഗിൾ വിമാനം വെള്ളിയാഴ്ചയാണ് ഇറാൻ വീഴ്ത്തിയത്. ഹിമാചൽ പ്രദേശിലെ കുളു ജില്ലയിൽ ഇന്നലെ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് 4 പേർ മരിച്ചു. 19 പേർക്ക് പരിക്കേറ്റു. ബഞ്ചാർ സബ് ഡിവിഷനിലെ സോജാഖ്യാഗി മേഖലയിലാണ് അപകടം നടന്നത്. ഡൽഹിയിൽ നിന്നുള്ള 23 വിനോദസഞ്ചാരികളാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഉത്തരേന്ത്യയിൽ കാലാവസ്ഥ മോശമായി തുടരുന്നു. ഹിമാചൽ പ്രദേശ്, ജമ്മുകാശ്മീർ എന്നിവിടങ്ങളിലെ ഉയർന്ന പ്രദേശങ്ങളിൽ പരക്കെ മഞ്ഞുവീഴ്ചയും കനത്ത മഞ്ഞ് വീഴ്ചയും അനുഭവപ്പെടുന്നുണ്ട്. സമ്പൂർണ്ണ ആരോഗ്യത്തിനും ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം പ്രതിരോധിക്കുന്നതിനും ധ്യാനം ഒരു മികച്ച മാർഗമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഉച്ചസ്ഥായിയിൽ. കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ അമിത്ഷാ കോഴിക്കോട്ടും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇടുക്കിയിലും CPIM ജനറൽ സെക്രട്ടറി MA Baby തിരുവനന്തപുരത്തും പ്രചാരണത്തിൽ. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടെ ഇറാനിൽ കുടുങ്ങിപ്പോയ 345 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ സുരക്ഷിതമായി ചെന്നൈയിലെത്തിച്ചു. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി ഇന്ന് ഈസ്റ്റർ. അന്താരാഷ്ട്ര ഷിപ്പിംഗ് മേഖലയിലേക്കുള്ള ഇന്ത്യയുടെ കടന്നുവരവിനെ അനുസ്മരിച്ച് ഇന്ന് ദേശീയ സമുദ്രദിനം. ബാങ്കോക്കിൽ നടന്ന ലോക ആർച്ചറി പാരാ സീരീസിൽ ഇന്ത്യയുടെ പായൽ നാഗിന് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.